നമസ്കാരം ഫസൽ റഹ്മാൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ജോലിയിടങ്ങളിൽ, പ്രത്യേകിച്ച് ഇരുന്ന് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള പരിക്കുകളും സംഭവിക്കാറുണ്ടല്ലോ, ഒന്ന് വിശദീകരിക്കാമോ എന്തൊക്കെ തരത്തിലുള്ള പരിക്കുകളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്?
അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പോസ്ചർ ആണ്. പോസ്ചർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇരിക്കുന്ന ചെയറോ ടേബിളോ അതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കും. ഡിസ്ക് ഇഞ്ചുറീസ്, ബാക്ക്, ക്രോണിക് ബാക്ക് പെയിൻ, അതുപോലെ തന്നെ ഷോൾഡറിനെ പറയുകയാണെങ്കിൽ ഷോൾഡർ ബർസൈറ്റിസ്, ടെന്നിസ് എൽബോ എന്നൊക്കെയുള്ള ഇഞ്ചുറീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. ഇതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഇരുന്ന് ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നത്.
ഓക്കെ ഫസൽ, ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിക്കുകൾ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ ഒന്ന് വിശദീകരിക്കും, എന്താണ് കാരണം എന്നുള്ളത്?
പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ എപ്പോഴും നോക്കിയാലും ഒരു ഡേയുടെ ആവറേജിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം സിറ്റിംഗാണ്. ഏത് നേരം നോക്കിയാലും ഞാൻ ഇരിക്കുകയാണ്. അപ്പൊ ഇരിക്കുന്ന പോസ്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ചെയറിന്റെ ഹൈറ്റും ടേബിളിന്റെ ഹൈറ്റും അതൊക്കെ അതിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ എത്ര ബ്രേക്കാണ് അതിനിടയിൽ എടുക്കുന്നത് അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ലേറ്റ്ലി ആയിട്ട് ഞാൻ കണ്ടുവരുന്നുള്ളത് ഇപ്പൊ അധികം ആൾക്കാർക്കും ഒരു പെർമനന്റ് ആയിട്ടുള്ള വർക്ക് സ്റ്റേഷൻസ് ഇല്ല. അവർ ഇന്ന് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരുന്നാണ് വർക്ക് ചെയ്യുക, നാളെ പോയി കഴിഞ്ഞാൽ വേറെ ഡെസ്കിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുക. അപ്പൊ ആ വർക്ക് പ്ലേസസ് അത് നമ്മളെ അവൻ ഇന്നലെ ഇരുന്ന ആളാണോ ആ ഡെസ്കിൽ അവരെ ഹൈറ്റിനായിരിക്കും അവരുടെ കമ്പ്യൂട്ടറും അതിന്റെ ചെയർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. ഡെസ്കും ചെയറും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രെസ് ലെവലായിരിക്കും. അത് വല്ലാത്തൊരു ഫാക്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് സ്ട്രെസ് എന്ന് പറയുമ്പം അത് പല തരത്തിലുണ്ടാകാം. അതായത് നമ്മുടെ ജോബിന്റെ ഓവർലോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബിന്റെ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കാം. ഞാൻ ചിലപ്പോൾ കാഷ്വൽ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കോൺട്രാക്ടർ ആയിരിക്കാം. ആ മെന്റൽ സ്ട്രെസ് നമ്മളെ ഫിസിക്കൽ പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ നമ്മൾ എറർ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് എടുക്കാൻ മറന്നു പോകും, അതേപോലെ തന്നെ പെട്ടെന്ന് പിന്നെ റീച്ച് ചെയ്യുക, അല്ലാതെ പെട്ടെന്ന് ബെൻഡ് ചെയ്ത് എന്തെങ്കിലും പിക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തിങ്ക് ചെയ്യാതെ നമ്മൾക്ക് ചെയ്തു പോകും. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇഞ്ചുറി ചെയ്യും. അപ്പൊ അതൊരു ഫാക്ടറാണ്.
ഫസൽ റഹ്മാൻ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാവുന്നത്, ഇങ്ങനെയുള്ള പരിക്കുകൾ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്?
ഗുഡ് പോസ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. സമയം എടുത്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമുക്കായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യുക, ചെയറിന്റെ ഹൈറ്റ് ആവട്ടെ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഹൈറ്റ് ആവട്ടെ, അതിന്റെ പൊസിഷൻ ആവട്ടെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കണ്ടിന്യൂസ് സിറ്റിംഗിന് ഒരു ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. അപ്പൊ നമ്മളിപ്പോ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്, വേസ്റ്റ് ബിൻ കുറച്ച് ദൂരമായി എടുത്ത് വെക്കുക. അപ്പൊ അതിനെ ആ പേപ്പർ കളയാന്നുള്ളത് ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അതൊന്നിച്ചു കൊണ്ടുപോയി അവിടെ കളയാ വന്നിരിക്കുക. അപ്പൊ നമ്മളൊരു ചേഞ്ച് ഇൻ കോൺസ്റ്റന്റ് പൊസിഷനിൽ നിന്ന് മാറിയിട്ട് രണ്ടാമത് വന്നിരിക്കുകയാണ്. അപ്പൊ അതൊരു ബ്രേക്കാണ് നമുക്ക്. അങ്ങനെയുള്ള ബ്രേക്കാണ് ഉദ്ദേശിക്കുന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചസ് ഒക്കെ ചെയ്യുന്നത്, ഇപ്പം കമ്പ്യൂട്ടറിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്കിന്റെ സ്ട്രെച്ച് അത് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ ബാക്ക് സ്ട്രെച്ചസ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും.
ഇനി കൂടുതൽ നേരം ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്തതുകൊണ്ട് ഉണ്ടാകുന്ന പരിക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്?
ഇപ്പം ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഡിസ്ക് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് അത് അവിടെയുള്ള ഒരു വർക്ക് സ്റ്റേഷൻ അസസ്മെന്റ് അത് നിങ്ങൾ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള വർക്ക് സ്റ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം വിലയിരുത്തുക. അതിന് അപ്പുറം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓരോ ഓഫീസുകളിൽ ഇപ്പോഴും നമുക്ക് കാണാം ഒക്കുപേഷണൽ ഹെൽത്ത് അസസ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒക്കുപേഷണൽ ആൻഡ് സേഫ്റ്റി ഓഫീസറൊക്കെ ഉണ്ടാവും. അവർക്ക് അതിനുവേണ്ടി ഒക്കുപേഷണൽ ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിനെയോ കൊണ്ടുവന്ന് അവർക്ക് അതിന് അസസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ഒരു പ്രാവശ്യം ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പല ഇഞ്ചുറികളും റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ഇഞ്ചുറി അത് വേഴ്സ് ആയതിനു ശേഷമാണ് ഡിറ്റക്ട് ചെയ്യുന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ വർക്കേഴ്സിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന ഇഞ്ചുറി മറ്റൊരാളെ നമ്മൾ ഇഞ്ചുറിയിലോട്ട് ലീഡ് ചെയ്യുകയാണ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല, പിന്നെ ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു ട്രെൻഡ് നമ്മളെ വർക്ക് ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നിങ്ങളെ കമ്പനി വേണ്ടി അത് ഉപകരിക്കപ്പെടും. അതേപോലെ തന്നെ ഒൺസ് ഇപ്പൊ ഇഞ്ചുറി സസ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ബാക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അതായത് പിന്നെ ഫിസിയോതെറാപ്പി പോലത്തെ, അല്ലെങ്കിൽ പെയിൻ മെഡിക്കേഷൻ, ബേസിക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ പെയിൻ മെഡിക്കേഷൻ, അത് കഴിഞ്ഞാൽ അവർ ഫിസിയോതെറാപ്പിക്ക് റെഫർ ചെയ്യും. എന്നിട്ട് ഇപ്പം നെർവ് സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ നെർവ് സിംപ്റ്റംസിന് ട്രീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ബാക്ക് പെയിൻ മാത്രമാണെങ്കിൽ ആ പെയിനുള്ള മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, അതേപോലെ തന്നെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ബാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോർ സ്ട്രെങ്ത് ആണ് ഇമ്പോർട്ടന്റ് നമ്മൾക്ക്. കോർ എന്ന് പറഞ്ഞാൽ നെറ്റലിന്റെ മിഡിലായിട്ടുള്ള ആ ഏരിയയിൽ വരുന്ന ചെറു ചെറുതായ മസിലുകൾ അതിന് കൂടുതൽ നേരം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരേ പോസ്ചർ ഇരിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ടയർഡായി പോകും. അപ്പൊ അതിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ കോർ ബിൽഡ് ചെയ്യുമെന്ന് നമ്മൾ പറയും. അപ്പൊ അങ്ങനെയുള്ള മസിൽസിനെ സ്ട്രോങ് ചെയ്യാൻ നോക്കുക ബാക്ക് ആണെന്നുണ്ടെങ്കിൽ.
ഓക്കെ, ഇപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ബാക്ക് പെയിനിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഷോൾഡർ പെയിൻ, കഴുത്തിനുള്ള ഒരു വേദനയുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള പരിക്കുകൾക്ക് എന്താണ് ചെയ്യേണ്ടത്?
ഷോൾഡർ ആണ് അടുത്ത ഒരു കോമൺ കേസ്. ഞാൻ എന്റെ അറിവിൽ ഞാൻ കാണുന്നുള്ളത് കൂടുതലായിട്ട് ഓഫീസ് വർക്കേഴ്സിൽ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്കിന്റെ പ്രോബ്ലംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസ്ക് ഹൈറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൗസോ അല്ലെങ്കിൽ കീബോർഡോ അതിന്റെ ഹൈറ്റ് നമ്മുടെ ഷോൾഡർ ലെവലിനോട് ലെവലായി പോയില്ലെന്നുണ്ടെങ്കിൽ, അതായത് എൽബോ ലെവലിന് ശരിയായി പോയില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഷോൾഡറിനെ ഷ്രഗ് ചെയ്ത് നിർത്തും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ എൽബോ സപ്പോർട്ട് ഇല്ലാത്ത പക്ഷം നമ്മൾ ഇപ്പം ഒരു ചെയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആം സപ്പോർട്ടുള്ള ചെയർ ആയിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ എൽബോ ഹാങ്ങിങ് ആണ് ചെയറിൽ. അപ്പൊ ഒരു 4 hours കണ്ടിന്യൂസ് ഹാങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു വെയിറ്റ് പിടിച്ച് ഒരു ഒരു 5 kilos അല്ലെങ്കിൽ ഒരു 2 kilos ഒരു ഗ്രോസറി ബാഗ് നമ്മളെ കയ്യിൽ വെച്ച് നമ്മൾ കുറെ നേരം നിൽക്കുകയാണ്, 3 hours 4 hours. നമ്മളെ നെക്കിനെയും നമ്മളെ ഷോൾഡേഴ്സിനെ സ്ട്രെയിൻ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഇരിക്കുന്ന വർക്ക് സ്റ്റേഷനിൽ നിങ്ങളെ ഡെസ്കിന്റെ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കണം. അതായത് ഇൻ സച്ച് എ വേ ദാറ്റ് നിങ്ങളെ ഷോൾഡേഴ്സ് റിലാക്സ്ഡ് ആയിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ അല്ലാതെ പിന്നെ ഈ എൽബോനായിട്ടുള്ള തന്നെ ടെന്നീസ് എൽബോ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ, കോമൺ ആയിട്ടുള്ള ഒരു ഇഞ്ചറി ആണ്. അതായത് ഈ മൗസ് ഉപയോഗിക്കുന്നവർക്കും കീബോർഡ് ഉപയോഗിക്കുന്നവർക്കും നമ്മളെ റിസ്റ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ദ ടൈം കീബോർഡ് ടൈപ്പിംഗ് പൊസിഷനിലാണ്. ടൈപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്ന നമ്മളെ റിസ്റ്റിന്റെ പൊസിഷൻ ഉണ്ടല്ലോ, അത് നമ്മുടെ എൽബോയിലോട്ട് പോകുന്ന മസിൽസിനെ ടൈറ്റ് ആയി നിർത്തുകയാണ്. ഓൾ ദ ടൈം നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആയി പോവാണ്, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാതല്ല. അപ്പം അതിനെ നമുക്ക് ലെങ്ത് ചെയ്യുക. അപ്പൊ അതിന് സ്ട്രെച്ചസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു സ്ട്രെച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് എൽബോ സ്ട്രെച്ചസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ അത് ഗുണകരമാവും. അതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ കാണപ്പെടുന്നത്. അത് അത് ഇനി അഥവാ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ടെന്നീസ് എൽബോ ഉണ്ട്, ഇത് അക്നോളജ് ചെയ്യാതെ നിങ്ങൾ അതിനെ കേസ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിന്റെ ഇഞ്ചറിയും വരാൻ ചാൻസ് ഉണ്ട്.
ഇനി ഇങ്ങനത്തെ പരിക്കുകൾ ഒഴിവാക്കുന്നതിന് പറ്റിയ രീതിയിലുള്ള കസേരകളും മേശകളും എല്ലാം ഉണ്ടാകുമല്ലോ, ഇത് തിരഞ്ഞെടുക്കുമ്പോൾ കസേരയുടെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്?
ഓരോരുത്തർക്കും ഓരോരോ ഹൈറ്റ് ആണ്. ഒരു ഓഫീസ് ടൈപ്പ് ചെയർസ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക് റെസ്റ്റ് ഷോൾഡർ ലെവലിലോട്ട് ആയിരിക്കണം. അതായത് ചെറുതായിട്ടുള്ള ചെയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ നെക്കിനോ അതിന്റെ കുറച്ച് താഴെയുള്ള ഭാഗങ്ങളിലായിട്ട് നമുക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫുള്ളി സപ്പോർട്ടുള്ള ബാക്ക് സപ്പോർട്ടുള്ള ചെയർ ആയിരിക്കണം. അതേപോലെ തന്നെ ആം റെസ്റ്റ് ഉണ്ടായിരിക്കണം. പിവോട്ടബിൾ ചെയർ ആയിരിക്കണം, കറങ്ങാനും പറ്റുന്ന തരത്തിലുള്ള ചെയർ ആയിരിക്കണം. പിന്നെ ചെയറിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളെ ഹിപ്പും നീയൊക്കെ 90 degrees അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ഇരിക്കുന്നതാണ് നല്ലത്. അതേപോലെ ബാക്ക് സപ്പോർട്ട്, ഇപ്പം എല്ലാവരും ചിലപ്പം എന്നൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുന്നത് കാണാം, എനിക്ക് ബാക്ക് സപ്പോർട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും ബാക്ക് സപ്പോർട്ട് ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെ നോർമൽ കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ വരികയാണെങ്കിൽ പിന്നൊരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്ലൗച്ച് ചെയ്യാണ്. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ കുഷൻ സപ്പോർട്ട് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. അല്ലാതെ എല്ലാവർക്കും അത് ഉപയോഗിക്കണം എന്നില്ല. നിങ്ങൾ ആർച്ച് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു യൂസ് ദ കുഷൻ.
ഫസൽ റഹ്മാൻ, വളരെയധികം ഓഫീസുകളിൽ സ്റ്റാൻഡിംഗ് ഡെസ്കുകൾ കാണുന്നുണ്ട്, വളരെ ഏറെ പേർ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നതായി കാണുന്നു. ഇത് ഇങ്ങനെയുള്ള ഡെസ്കുകൾ മുഴുവൻ നേരവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്യുവാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ഗുണം ചെയ്യുക?
ഇരുന്ന് കണ്ടിന്യൂസ് ജോലി ചെയ്യുന്നവർക്ക്, അതായത് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ അഡ്മിൻ ജോബ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണ, സ്റ്റാൻഡിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോയി സ്റ്റാൻഡ് ചെയ്ത് ജോലി ചെയ്യുക, കമ്പ്യൂട്ടർ ജോലി ചെയ്യുക, അങ്ങനെയല്ല അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അഡ്ജസ്റ്റബിൾ ഡെസ്ക് ആണ്. അതായത് ഒന്നെങ്കിലും ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് ജോലി ചെയ്യുന്നു, അതിനെ കൊണ്ടുള്ള ഉപകാരമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇരുന്ന് ജോലി ചെയ്യുന്നു, ഇരുന്ന് തന്നെ എടുക്കുന്ന നമ്മൾക്ക് ഇപ്പം ബ്രേക്ക് വേണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻഡിംഗ് ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഒരു സ്റ്റാൻഡ് ചെയ്ത് കുറച്ചു നേരം ജോലി ചെയ്യാം, അത് കഴിഞ്ഞ് പിന്നെയും താത്തിയിട്ട് പിന്നെ ഇരുന്ന് ജോലി ചെയ്യാം. അപ്പൊ ഒരു ചേഞ്ച് ഇൻ പോസ്ചർ ആണ്. അപ്പം മസിൽസിന് ഫെറ്റീഗോ അല്ലെങ്കിൽ ടയർഡ്നെസ് ഉണ്ടാക്കത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് അറിയാം ആൾക്കാർക്ക് നെക്ക് വേദന, ഷോൾഡർ പെയിൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു ഫെറ്റീഗുള്ള സിംപ്റ്റംസ് ആണ്. ടയർഡ് ആവുന്നത് കൊണ്ട് ഒരേ ഇതിൽ ഇരുന്നിട്ട് അതുകൊണ്ടാണ് ഈ വരുന്നത്. പിന്നെ നിങ്ങൾ ഈ സ്റ്റാൻഡിംഗ് ഡെസ്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു ഇലക്ട്രോണിക്സ് മോട്ടർ ഉള്ള ഒരു സ്റ്റാൻഡിംഗ് ഡെസ്ക് ആയിരിക്കും ഹെൽപ്ഫുൾ. നമ്മൾ സ്റ്റാൻഡിംഗ് ഡെസ്ക് എന്ന് പറഞ്ഞത് കൊണ്ട് മാനുവൽ ടൈപ്പ് ഉണ്ടാവാം, ഓട്ടോമാറ്റിക് ആകുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക മോട്ടോർ വെച്ച് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലാതെ നിങ്ങൾ രണ്ടുപേരും വേണ്ടിവരും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
ജോലിയിടങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും പരിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആരെയാണ് ഓഫീസുകളെല്ലാം ആദ്യം തന്നെ സമീപിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്?
ഇപ്പം വർക്കിലാണ് നിങ്ങൾക്ക് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ വർക്ക് സേഫ് വിക്ടോറിയയുടെ ഇതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് എപ്പോഴാണ് സിൻസ് യു ബിക്കം അവെയർ ഓഫ് ദി സിംപ്റ്റംസ് ഓർ ഇഞ്ചുറി, വിത്തിൻ 30 ഡേയ്സ് നമ്മൾ അവരെ റിപ്പോർട്ട് ചെയ്യണം നമ്മുടെ വർക്കിൽ. നമ്മുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറോ അല്ലെങ്കിൽ ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ എച്ച് ആർ ആണ് ചില ഇടങ്ങളിൽ ചെയ്യുന്നത്. അവരെ റിപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവരെ ആദ്യം എന്താണ് അസസ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് അത് അവരെ ഹെൽപ്പ് ചെയ്യും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പെയിൻ സസ്റ്റൈനബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആവുകയാണെങ്കിൽ പിന്നീടാണ് അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾക്ക് പിന്നെ വർക്കേഴ്സ് ക്ലെയിം ചെയ്യുകയോ. അതൊക്കെ സെക്കൻഡ് സ്റ്റെപ്പാണ്. ആദ്യം എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ GP അടുത്തോ അവർ റെഫർ ചെയ്യും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് വർക്ക് ഇഞ്ചുറി ആയിട്ട് തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ടർ ഫിസിയോന്റെ അടുത്ത് വരാവുന്നതാണ്. പൊതുവെ മസ്കുലോസ്കെലിറ്റൽ ഇഞ്ചുറീസിൽ GPs പൊതുവെ ഫിസിയോന്റെ അടുത്തോട്ടാണ് വിടാറ്.
ഫസൽ റഹ്മാൻ, ജോലിയിടങ്ങളിൽ പ്രത്യേകിച്ച് ഓഫീസ് സാഹചര്യങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പരിക്കുകളെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മൈ പ്ലഷർ.